Today we'll be dealing with On Censorship by Salman Rushdie. This is part of a lecture delivered by Salman Rushdie on May 6, 2012 as part of the Pen World Voices Festival. As a writer who has had to live under the threatening shadow of a fatwa. Fatwa, I hope you know what it is. It is a kind of ban on the writer. Rushdie knows that the price he had to pay for free speech is high. So freedom, censorship, ban, ഇങ്ങനത്തെ കാര്യങ്ങൾ സൽമാൻ റഷ്ദിയെ സംബന്ധിച്ചിടത്തോളം പുതുമയല്ല. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് സൽമാൻ റഷ്ദി. So here in this particular essay, he talks about how artists should be aware of the rebellion and agitation and the necessity of rebellion and agitation against the authorities if the freedom of speech is curtailed. അതായത് എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ റൈറ്റേഴ്സിന് കഴിയണം എന്നാണ് സൽമാൻ റഷ്ദി പറയുന്നത്. So I'll read a few lines from the essay. No writer really wants to talk about censorship. Writers want to talk about creation and censorship. And censorship is anti-creation, negative energy, uncreation, the bringing into being of non-being. Or to use Tom Stoppard's description of death, the absence of presence. സോ ഇവിടെ സൽമാൻ റഷ്ദി പറയുന്നത് ഒരു റൈറ്ററിനും സെൻസർഷിപ്പിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. കാരണം റൈറ്റേഴ്സ് എപ്പോഴും അവർക്ക് എഴുതുന്നതിനെ പറ്റി, അവരുടെ ക്രിയേഷനെ പറ്റി, എഴുതാനുള്ള പ്രോത്സാഹനത്തിനെ പറ്റിയാണ് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ എഴുത്തിനെ തടയുന്ന കാര്യങ്ങളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കാറില്ല. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ക്രിയേഷന് എഗെയിൻസ്റ്റാണ്, വിരുദ്ധമാണ്. So censorship is something that prevents you from doing what you want to do. So you will be stopped from doing whatever you wanted to do freely. So writers might talk about how much they get paid, how much the critics complain about them, how much the politicians have a grip over them, how they want to talk about the love they have for writing and all these things. So here Salman Rushdie talks about a humorist, Paul Jennings, who has written a brilliant essay on resistentialism as a spoof of existentialism. Spoof nu vachal arayam oru kaliyaakku ennulla reethilana udheshichirikkunnathu. And it proposed that the world was divided into two categories, thing and no thing. സോ വേൾഡിനെ തന്നെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തിങ് എന്നും നോ തിങ് എന്നും ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇഫ് റൈറ്റിംഗ് ഇസ് തിങ് ദെൻ സെൻസർഷിപ്പ് ഇസ് നോ തിങ് ആൻഡ് എസ് കിങ് ലിയർ ടോൾഡ് കോഡീലിയ. ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നത്തിങ് വിൽ കം ഓഫ് നത്തിങ് ഓർ അസ് മിസ്റ്റർ ജെന്നിങ്സ് വുഡ് ഹാവ് റിവൈസ്ഡ് ഷേക്സ്പിയർ, നോ തിങ് വിൽ കം ഓഫ് നോ തിങ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. After this, Rushdie talks about how freedom is like air. നമ്മുടെ ചുറ്റും എയർ വളരെ അധികമുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന്. അതുപോലെ തന്നെ എയർ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. ഇപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി എന്ന് നമുക്ക് കൊറോണ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു ശ്വാസം എടുക്കാൻ വേണ്ടി എന്തോരം ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവിക്കുന്നു കോവിഡിന് ശേഷം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിയർ ഹി ടെൽസ് ദാറ്റ് കൺസിഡർ എ സിറ്റുവേഷൻ വെയർ എയർ വി ബ്രീത്ത് ഫ്ലോസ് ഫ്രം ഫോസറ്റ്സ്. അതായത് പൈപ്പുകളിലൂടെ, ടാപ്പുകളിലൂടെ എയർ വരുന്ന ഒരു സിറ്റുവേഷനാണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് ഈ പൈപ്പിലൂടെ വളരെ സുലഭമായിട്ട് എയർ വരുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. ബട്ട് വെൻ ദർ ഇസ് എ കൺട്രോൾ, വെൻ ദ ഫ്ലോ ഇസ് റിഡ്യൂസ്ഡ്, വി മൈറ്റ് ഫീൽ ദാറ്റ് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബ്രീത്തബിൾ, സ്റ്റിൽ ഫ്രീ. പക്ഷേ എയർ തിന്നാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്, സപ്ലൈ കുറവാണ് നമുക്ക് മനസ്സിലാവും. ബട്ട് ആഫ്റ്റർ സം ടൈം, ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത്, ആഫ്റ്റർ സം ടൈം വി റിയലൈസ് ദാറ്റ് ദ ബ്രീതിങ് ബിക്കംസ് മോർ ഹെവി, അതല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ പിന്നെയും പിന്നെയും തിന്നാവുമ്പോൾ, അല്ലെങ്കിൽ എയറിൻ്റെ സപ്ലൈ പിന്നെയും കുറവാകുമ്പോൾ, നമ്മുടെ ബ്രീത്തിങ് വളരെ ഹെവി ആകുന്നു, അല്ലെങ്കിൽ വളരെ ആയാസകരമാകുന്നു. നമ്മൾ ഗ്യാസ്പ് ചെയ്യേണ്ടി വരുന്നു, അതായത് ദീർഘശ്വാസം എടുത്ത് വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കേണ്ടി വരുന്നു. So he actually tries to compare the air we breathe to the freedom we have. നമുക്ക് ഫ്രീഡം ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. പതുക്കെ പതുക്കെ ഓരോരോ ഫ്രീഡം, ഓരോരോ കാര്യത്തിൻ്റെ ഫ്രീഡമായിട്ട് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നമ്മൾ ആദ്യം അറിയില്ല. നമ്മൾ ആദ്യം വിചാരിക്കും കുഴപ്പമില്ല, ജീവിക്കാമല്ലോ, ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ വിചാരിക്കും. പിന്നീട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇതിനെ നീണ്ടു നീണ്ടു പോകും, അതായത് കൺട്രോളുകൾ കൂടിക്കൂടി വരുന്നൊരു സിറ്റുവേഷൻ. So by the time we realize that there is problem around us and we start protesting, it will be too late and there will be scarcity of everything. അതായത് ഫ്രീഡത്തിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഇഫ് ഇറ്റ്സ് എയർ, നമുക്കിപ്പം കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം ഓക്സിജൻ സപ്ലൈ കുറവായിരുന്നപ്പോൾ ആൾക്കാർ ഹോർഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി, സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. കാശുള്ളവർ സിലിണ്ടേഴ്സ് മേടിച്ച് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. കാരണം ആർക്ക് ഇതെപ്പോൾ കിട്ടും, പൈസ ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും, നമ്മൾ ഓരോരുത്തരുടെ ന്യൂസ് പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈവൻ ദ ഗ്രേറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ വളരെ ഹൈ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ പോലും ഓക്സിജൻ സപ്ലൈ കിട്ടാതെ മരിച്ചു, കാറിൽ മരിച്ചു വീണു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാകുന്നു. ഫ്രീഡം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണെന്നാണ് സൽമാൻ റഷ്ദി നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. He says that according or he believes that there are two sets of people who are never free, who does not have the freedom. The first set of people is the black youngsters wearing hoodies in Miami. And the second set is the women in red states trying to make free choices about their own bodies. So Miami-ലുള്ള യങ്സ്റ്റേഴ്സ്, കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർ ആണ് ആദ്യം ഫ്രീഡം ഇല്ല എന്ന് കരുതപ്പെടുന്ന ആൾക്കാർ. രണ്ടാമത്തേത് സ്വന്തം ബോഡിയെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പോലും അവകാശമില്ലാത്ത സ്ത്രീകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി സേയ്സ് ദാറ്റ് വെൻ ഇറ്റ് ഇസ് ബ്രീത്തബിൾ, വെൻ വി ഹാവ് ദ ഫ്രീഡം ആൻഡ് വെൻ വി ഹാവ് ദ ചോയ്സ്, വി ഡോണ്ട് സെലിബ്രേറ്റ് ഇറ്റ്, വി ഡോണ്ട് നീഡ് ടു മേക്ക് എ സോങ് ആൻഡ് ഡാൻസ് അബൌട്ട് ഇറ്റ്, വി ഡോണ്ട് നീഡ് ടു സെലിബ്രേറ്റ് ഇറ്റ്, വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് അവർ ഡേ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഒരു പ്രോബ്ലം അഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വി മൈറ്റ് നോട്ട് ബി ബോതേർഡ് അബൌട്ട് ഇറ്റ്. വെൻ തിങ്സ് ഹാപ്പൻ അറൗണ്ട് അസ് വി ആർ നോട്ട് ബോതേർഡ്, വി ജസ്റ്റ് റീഡ് ദ ന്യൂസ് ആൻഡ് ദെൻ സിറ്റ് അസൈഡ് ആൻഡ് do whatever we want to. But when we are affected by the same problem, we get to know the reality of the problem. So when we are falling asleep this night, we think that we'll be waking up tomorrow and we'll be free tomorrow also, but we are not sure what will happen tomorrow. Later Rushdie talks about the creative work of writers who are afraid of the freedom, or who are afraid of the threat from the authorities. He says that if a writer creates something under such a condition, that work of art or that work will not be good, or that work will be the result of fear, not the result of creativity.
ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഏതെങ്കിലും എഴുതുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എഴുത്താവണം എന്ന് നിർബന്ധമില്ല. ഒരു വരയ്ക്കുന്ന ഒരു കാർട്ടൂണാവാം, അല്ലെങ്കിൽ ഒരു പടമാവാം, അല്ലെങ്കിൽ ഒരു ശില്പമാവാം, എന്താണെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് എന്ന് മാത്രമേ ഇവിടെ സൃഷ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഏതൊരു വർക്കിൻ്റെയും കോൺസിക്വൻസസിനെ പറ്റി ബോതേർഡ് ആയിക്കൊണ്ട് ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല അവിടെ പ്രതിഫലിക്കുന്നത്. അതിന് പകരം അവിടെ അതിൻ്റെ പകരം വരുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രീഡം കേട്ടിയില്ലായി, അദ്ദേഹത്തിൻ്റെ പേടിയാണ് അവിടെ പ്രതിഫലിക്കുന്നത്. സോ ഇൻ റഷ്ദീസ് ഓൺ വേർഡ്സ്, ഹിസ് ചോയ്സസ് വിൽ നോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ടാലൻറ്റ് ബട്ട് ബൈ ഫിയർ. അപ്പോൾ ആ റൈറ്റർ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ ചോയ്സസ്, തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെലക്ഷൻസ് ഇതൊക്കെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നല്ല ഡിസൈഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേടിയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് അവിടെ പ്രതിഫലിക്കില്ല. സോ ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് അവർ ഓൺ ഫ്രീഡം, വി ആർ നോട്ട് ഫ്രീ. ദറ്റ് ഇസ് വാട്ട് സൽമാൻ റഷ്ദി തിങ്സ്. ആൻഡ് ദെൻ ഹി ടോക്സ് അബൌട്ട് സെൻസേർഡ് ആർട്ട്. സെൻസേർഡ് ആർട്ട് ഇസ് ആക്ച്വലി ഗിവൺ ഡിഫറെൻറ്റ് നെയിംസ്, പല പേരുകൾ കൊണ്ടാണ് ഇതിനെ ലേബൽ ചെയ്യുന്നത്. അതായത് സെൻസർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഇമ്മോറൽ എന്ന് വിളിക്കാം, ബ്ലാസ്ഫമസ് എന്ന് വിളിക്കാം, പോണോഗ്രാഫിക് എന്ന് വിളിക്കാം, കോൺട്രവേഴ്ഷ്യൽ എന്ന് വിളിക്കാം. അങ്ങനെ പല പേരിട്ടാണ് പലപ്പോഴും സെൻസേർഡ് ആർട്ടിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റുന്നത്. ഇത് ബ്ലാസ്ഫമസ് ആണ്. ഇപ്പം സെയ്റ്റനിക് വേഴ്സസ്, സൽമാൻ റഷ്ദിയുടെ സെയ്റ്റനിക് വേഴ്സസ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ വർക്ക്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർക്ക്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ലേഡി ചാറ്റർലീസ് ലവ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇതുപോലെയുള്ള വർക്കൊക്കെ തന്നെ ആ കാലത്തെ കേർട്ടെയിൽഡ് ആയിട്ടുള്ള അല്ലെ ബ്ലാസ്ഫമസ് ആണ് അല്ലെങ്കിൽ ഇമ്മോറലാണ് എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. സോ വെൻ സംതിങ് ഈസ് ഗിവൺ എ ടൈറ്റിൽ ലൈക്ക് ദിസ്, ബ്ലാസ്ഫമസ് ആണ്, ഇമ്മോറലാണ്, ഇല്ലീഗലാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു പേടി വരും. ഒരിക്കലും അത് എടുത്തു വായിക്കാൻ അല്ലെ മേടിച്ച് വായിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊരു ക്രിയേറ്റീവ് വർക്കിന് അപ്രോച്ച് ചെയ്യാൻ ആൾക്കാർ എപ്പോഴും പേടിക്കും. സോ this is what the authorities want and this is what is censorship. ഇവിടെ അതുപോലെ പറഞ്ഞിട്ടുള്ള വേറൊരു എക്സാമ്പിൾ ആൽബട്രോസിൻ്റെ കാര്യമാണ്. റൈം ഓഫ് ദ എൻഷ്യൻ്റ് മാരിനർ എന്ന് പറഞ്ഞൊരു പോയത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്, ആൽബട്രോസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. So here, the labeling of a censored work is compared to an albatross around the neck of a cursed mariner. The comparison, as I mentioned already, is from the poem by Samuel Taylor Coleridge, where albatross nu parayna oru pakshiyana, aa pakshiye aa oru shipinte aa oru poyathil parayna shipile lucky charm aayittanu consider cheyidondirunnathu. Unfortunately, this particular bird was killed by a mariner. അതിലുണ്ടായിരുന്ന ഒരു സെയിലർ ഈ ബേർഡിനെ കൊന്നു. അതിനുശേഷം അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് സഫർ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർ കരുതിയത് ആ ബേർഡ് മരിച്ചു പോയത് ചത്തുപോയതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് പ്രോബ്ലംസ് വന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ സെയിലറിനെ അവർ പണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ സെയിലറിനോട് പറഞ്ഞത് നിങ്ങളുടെ കഴുത്തിൽ ഈ കൊന്ന അല്ലെങ്കിൽ ചത്തുപോയ ബേർഡിനെ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. സോ റഷ്ദി സേസ് ദാറ്റ് സെൻസേർഡ് വർക്ക്, ലേബലിംഗ്, ഒരു സെൻസേർഡ് വർക്കിന് നമ്മൾ പറഞ്ഞു ലേബൽ ചെയ്യും അല്ലെങ്കിൽ ഇമ്മോറലാണ്, ഇല്ലീഗലാണ്, ബ്ലാസ്ഫമസ് ആണെന്നൊക്കെ ലേബൽ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി being compared to the albatross around the neck of a cursed mariner.